Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 33-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെ വാക്യങ്ങൾ. ക്രിസ്തു പഠിപ്പിക്കുന്ന താലന്തിൻ്റെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷം. താലന്ത് എന്ന ബൈബിളിലെ വാക്ക് ടാലൻ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ്. മൂലത്തിലേക്ക് പോകാതെ തന്നെ നമുക്ക് പറയാം കഴിവെന്നാണ് അതിനർത്ഥം. എന്നാൽ നാം ധ്യാനിക്കുന്ന ഉപമയിലൊരു നാണ്യരൂപമായിട്ടാണ് താലന്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ചരിത്ര പശ്ചാത്തലത്തിൽ ഈശോയുടെ കാലത്ത് അതൊരു തൂക്കത്തിൻ്റെ അളവ് കട്ടി എന്ന് നാം സാധാരണ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു വെള്ളിക്കഷ്ണമായിരുന്നത്രേ ഉപമയിൽ. യജമാനൻ തൻ്റെ ഭൃത്യന്മാർക്ക് വ്യത്യസ്തമായ താലന്തുകൾ നൽകി. ഒരാൾക്ക് 5, മറ്റൊരുവന് 2, പിന്നെ മൂന്നാമതൊരുവന് 1. 5 കിട്ടിയവനത് 10 ആയിട്ടും 2 കിട്ടിയവനത് അധ്വാനിച്ച് 4 ആയിട്ടും വർദ്ധിപ്പിച്ചു. എന്നാൽ 1 കിട്ടിയവനോ അത് അലസമായി കുഴിച്ചിട്ടു, അവനത് പൂഴ്ത്തിവെച്ചെന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. അലസനായ ഭൃത്യനെ യജമാനൻ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇവനോട് അദ്ദേഹം കലമ്പാൻ കാരണം ജീവിതത്തിൻ്റെ മൂലധനങ്ങളെ പലിശയ്ക്ക് പോലും കൊടുക്കാതെ അത് പാഴാക്കിയതുകൊണ്ടാണ്. ഏതൊരു താലന്തിനും നേട്ടത്തിനും പിന്നിലും സാധനയുടെയും സമർപ്പണത്തിൻ്റെയും കഠിന അധ്വാനത്തിൻ്റെയും പിൻബലമുണ്ടെന്നോർക്കണം. പിൻബലം ആവശ്യമാണെന്നോർക്കണം. രാപ്പാടി പക്ഷികളുടെ പാട്ടിന് പിന്നിൽ ഒരു കഥയുണ്ട്. മറ്റേത് പക്ഷികളെയും പോലെ രാപ്പാടികളും പകൽ ഇര തേടുകയും രാത്രിയിൽ ചേക്കേറുകയും ചെയ്തിരുന്നു. ഒരിക്കലെന്നാൽ ഒരു വസന്തകാലത്ത് രാപ്പാടികൾ അന്തിയുറങ്ങിയത് ഒരു മുന്തിരിത്തോപ്പിലായിരുന്നു. മുന്തിരിച്ചെടികൾ രാവുക്ക് രാവെ തളിർത്തു വളർന്ന് നാമ്പെടുത്തത് ഗണിക്കാനാവാത്ത വേഗത്തിലായിരുന്നത്രേ. ഉറങ്ങുകയായിരുന്ന കിളിക്കൂട്ടങ്ങളെ മുന്തിരിച്ചെടിയുടെ ലതാതന്തുക്കൾ വരിഞ്ഞുകെട്ടി. അപ്പോൾ ആ പാവം പക്ഷികൾ പാടിക്കരയാൻ തുടങ്ങി. അവസാനം ഏറെ തത്രപ്പെട്ടാണ് ചുറ്റിവരിഞ്ഞ മുന്തിരി നാമ്പുകളിൽ നിന്ന് കിളികൾ രക്ഷപ്പെട്ടത്. അന്ന് രാപ്പാടികൾ തീരുമാനിച്ചതാണ് വസന്തം തീരുവോളം ഉറങ്ങേണ്ടെന്നും വസന്തത്തിലെ രാവുകളിൽ പാടിപ്പാടി നടക്കാമെന്നും. അങ്ങനെ പാടിപ്പാടിയാണ് രാപ്പാടികൾക്ക് സുവർണസ്വരം, സുവർണനാദം ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യ ജീവിതത്തിലെ വൈവിധ്യങ്ങളെ സ്നേഹപൂർവം കാണാൻ കഴിയാതെ പോകരുത്. വൈവിധ്യങ്ങളുടെ സൗന്ദര്യത്തെയും ധ്യാനത്തെയും ചോർത്തിക്കളയുന്നതാണ് ഏകതാനത എന്ന് പറയാം. ജീവിതത്തിൻ്റെയും വ്യക്തികളുടെയും വൈവിധ്യങ്ങൾ കൊണ്ടാണ് ഇന്നും നമ്മുടെ ലോകം മഹാ ഉദ്യാനമായി പരിണമിക്കുന്നത്. മുക്കൂറ്റിയും മുല്ലയും എല്ലാം ഇവിടെ നമുക്ക് വേണം. ഒരു കോസ്മിക് സിംഫണിയിൽ മുളംകാടുകൾ തൊട്ട് കാറ്റാടിയും മൂളിയുമൊക്കെ ശ്രുതിമീട്ടി നിൽക്കുന്നു. അതിനാൽ ഉപമയിലെ 5, 2, 1 താലന്തുകളെല്ലാം ഈ ജീവിത വൈവിധ്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണെന്ന് മനസ്സിലാക്കണം. ക്രമം അല്ലെങ്കിൽ ഓർഡർ ദൈവത്തിൻ്റെ ആദ്യത്തെ നിയമമാണെങ്കിൽ വൈവിധ്യം, ഡൈവേഴ്സിറ്റി രണ്ടാമത്തേതാണ്. കളയും വിളയും ഒരുമിച്ച് വളരണമെന്നാണ് ക്രിസ്തു നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളത് മാത്രം ഈ മണ്ണിൽ വളർന്നാൽ അതിന് പിന്നെന്ത് കൗതുകമാണുള്ളത്? സങ്കീർത്തന ശേഖരത്തിൽ സ്തുതിപ്പുകൾ മാത്രമല്ല, വിലാപഗീതങ്ങളും വിജ്ഞാനഗീതങ്ങളും ശരണഗീതങ്ങളും ഒക്കെയുണ്ട് അതിൽ. ചെമ്പൈ സ്വാമികൾ മാത്രമാണോ സാധാരണക്കാരെ സംഗീതം പഠിപ്പിച്ചത്? ചലച്ചിത്ര ഗാനങ്ങൾ പാടിയ യേശുദാസും ജയചന്ദ്രനും ജാനകിയമ്മയും ജിക്കിയും ചിത്രയും ഒക്കെ അല്ല? എന്തിന് ചിലപ്പോൾ മദ്യപിച്ച് വഴിയിൽ പാട്ടുപാടിപ്പോകുന്ന പാപ്പിയും ആൻഡ്രോയും എല്ലാം ഓരോ താലന്തും മതിപ്പുള്ളതാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ ഒന്നും പാഴാക്കരുതെന്നാണ് ഈ ഉപമ, ഈ താലന്തിൻ്റെ ഉപമ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അനാരോഗ്യകരമായ താരതമ്യങ്ങൾ ജീവിതത്തിൽ അപകടകരമാണ്. അയാൾക്ക് 5, മറ്റയാൾക്ക് 2, പിന്നെ എനിക്ക് ഒന്നുമില്ലാത്തതാണ് ഭേദമെന്ന് തോന്നും വിധത്തിൽ 1, വെറും 1 എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളരുത്. അച്ഛൻ വിഷുവിന് സ്നേഹത്തോടെ കയ്യിൽ വച്ചു തന്ന കണിനാണയത്തെ കാണാതെ സംതൃപ്തനാകാതെ ഇനി മറ്റുള്ളവർക്ക് എന്ത് കൈനീട്ടമാണ് കൊടുക്കുന്നതെന്ന് ഇടം കണ്ണിട്ട് നോക്കി അസൂയപ്പെടുന്ന ചീത്തപ്പിള്ളേരല്ലേ, കുസൃതിപ്പിള്ളേരല്ലേ നമ്മൾ? ഇങ്ങനെയായാൽ മുതിർന്നു കഴിയുമ്പോഴും അപരന്റെ നേട്ടങ്ങളിലേക്കും സ്വകാര്യതയിലേക്കും ദാമ്പത്യത്തിലേക്കും ഒക്കെ നോക്കി നമ്മൾ നെടുവീർപ്പിടേണ്ടി വരും. കൈവെള്ളയിൽ ദൈവം വച്ചു നീട്ടിയിട്ടുള്ള താലന്ത് കാണാതെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം എന്നോർക്കണം. പലപ്പോഴും നാം ജീവിതങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, പിന്നെ സ്വയമൊന്നും കണ്ടെത്തുന്നുമില്ല. ഓർക്കണം, പാഴാക്കിക്കളയുന്നത് എത്ര ചെറുതായിരുന്നാലും എന്തായിരുന്നാലും നിഷ്ക്രിയത്വമാണ്. അത് യജമാനൻ തന്ന താലന്ത് കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ്. തിന്മ ചെയ്യാതിരിക്കുകയാണ് നമ്മുടെ ധാർമ്മികതയെന്നും അതിനാൽ നിർഗുണസമ്പന്നരായിട്ട് മുന്നോട്ടു പോയാലും മതിയെന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് ഇന്ന്. നാം നല്ലത് ചെയ്യാനും നന്മ ചെയ്യാനും വിളിക്കപ്പെട്ടവരാണ്. നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജീവിതത്തിൽ നന്മ ചെയ്യാനാണ്. ഉപേക്ഷയാൽ ചെയ്തു പോയ പാപങ്ങൾക്കും മാപ്പ് തരണേ എന്ന് പ്രാർത്ഥന ചൊല്ലുന്നവരാണ് നാം. എന്നാൽ ഓർക്കണം, കള പറിച്ചു കളയുമ്പോൾ പകരം എന്തു നടുമെന്ന്. ജീവിതത്തിന്റെ ഗതിവിഗതികളെ നിർണായകമാക്കുന്ന ചോദ്യമാണിത്. ഒരാളെ നിങ്ങൾ ഒഴിവാക്കുന്നു, എന്നിട്ട് ആരെയാണ് പകരം വയ്ക്കുന്നത്? എന്തിനെയാണ്? എന്തിനാണത്? ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പാളിച്ചകൾ പറ്റാം, ചിന്തിക്കുന്നത് നല്ലതാണ്. വൃത്തിയാക്കിയ വീട് ആദ്യത്തേതിനേക്കാൾ അഴുക്കാക്കിയെന്ന കഥ ക്രിസ്തുവല്ലേ പറയുന്നത്? അവിടെ പുറപ്പെട്ടു പോയ ഒരാൾ 7 അശുദ്ധാത്മാക്കളുമായിട്ടാണ് തിരികെ വന്നത്. ഈശോ തരുന്ന ഈ സൂചന എടുത്താൽ ശൂന്യമായി കിടന്നാൽ തിന്മ കയറിപ്പറ്റും, വെളിച്ചമില്ലാത്തിടത്ത് ഇരുട്ട് കടന്നുകൂടും. മക്കളെ, അവിടെ ഒരു വിളക്കോ ചന്ദനത്തിരിയോ കത്തിച്ചു വയ്ക്കാമായിരുന്നില്ലേ എന്ന് കാരണവന്മാർ പറയാറില്ലേ? നാം മനസ്സിലാക്കേണ്ടതാണ്, സംഭവിച്ച അകൃത്യങ്ങളെ ഓർത്തല്ല, സംഭവിക്കാതെ പോയ സുകൃതങ്ങളെ ആധാരമാക്കിയായിരിക്കും അവസാനം ദൈവിക നീതിയും വിധിയും ഉണ്ടാകുന്നത്. ചെയ്ത തിന്മകളേക്കാൾ ചെയ്യാതിരുന്ന നന്മകളെ ആധാരമാക്കിയാണ് ദൈവം കണക്ക് ചോദിക്കുന്നത്. ധനവാൻ ലാസറിനെ ഉപദ്രവിച്ചില്ല എന്നാൽ അവഗണിച്ചതാണ് പാപം. ചെയ്യാമായിരുന്ന നന്മ ഈ ജീവിതത്തിൽ ചെയ്യാതെ പോയെന്നതാണ് ധനികന്റെ അപരാധം. അനുദിന ജീവിതത്തിലെ കുറവുകളെ നമുക്ക് കരുണയോടെ കാണാൻ പരിശ്രമിക്കാം. രണ്ട് മക്കളിൽ ഒരാൾ കൂടുതൽ സ്നേഹമുള്ളവനെന്നും അപരൻ പോരെന്നും വിലയിരുത്തപ്പെടുന്നു. ഒരാൾ നന്നായി പഠിക്കുന്നു, മറ്റൊരാളോ പോരാ, നാം തരം താഴ്ത്തുന്നു അല്ലെങ്കിൽ തരം തിരിക്കുന്നു. യജമാനൻ തന്ന, ദൈവം തന്ന 5, 2, 1 താലന്തുകൾ പോലെയാണ് തന്ന വെളിവ് കിട്ടിയാൽ എന്തൊരു സ്വസ്ഥതയായിരിക്കും ജീവിതത്തിൽ. അത് വികസിപ്പിച്ചെടുക്കാൻ പരിശ്രമിക്കണമെന്ന തീരുമാനമാണ് പിന്നെ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ അത് വികസിപ്പിച്ചെടുക്കാൻ അവനെ സഹായിക്കണമെന്ന തീരുമാനമാണ് ജീവിതത്തിൽ ആവശ്യം. ഒരാളുടെയും കൈശൂന്യമല്ല, അളവുകളുടെ ഭേദങ്ങളുണ്ടെന്നത് ഉറപ്പാണ്. എന്നാൽ അടിസ്ഥാന നന്മകളുടെ അംശങ്ങൾ എല്ലാവരുടെയും നെഞ്ചിൽ കിടപ്പുണ്ട് എന്നോർക്കണം. സ്നേഹവും സംഗീതവും കരുണയും ഇല്ലാത്ത ആരുണ്ടിവിടെ ഈ ഭൂമിയിൽ? ഇവിടെ വിധക്കാരൻ്റെ ഉപമയാണ് നമുക്ക് ശരിയായ വീക്ഷണം നൽകേണ്ടത്. നല്ല നിലത്ത് വീണ വിത്തുകൾ പലമേനിയാണ് വിളവ് നൽകുന്നത്. 100, 60, 20 മേനി. ഓരോ ഹൃദയത്തിൻ്റെയും ആത്മീയ വളക്കൂറുകൾ വ്യത്യസ്തമാണ്. പാപ ഫ്രാൻസിസ് ഈ വർഷം തുടങ്ങി വയ്ക്കുന്ന പാപങ്ങളുടെ ദിനം ആചരിക്കേണ്ട ദിവസമാണ് നവംബർ 19 ഈ ഞായറാഴ്ച. സ്നേഹം വാക്കാലല്ല, പ്രവൃത്തിയാൽ പ്രകടമാക്കണമെന്ന സന്ദേശത്തോടെയാണ് സഭയിലെ പ്രഥമ ആഗോള ദിനം പാപ ഫ്രാൻസിസ് നമുക്ക് നൽകുന്നത്, ലോകത്തിന് സമർപ്പിക്കുന്നത്. ക്രിസ്തു കാണിച്ചു തന്നിട്ടുള്ള പരോപകാര പ്രവൃത്തികൾക്ക് ലോകത്തുള്ള എല്ലാ ക്രൈസ്തവ മക്കളും എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും സാക്ഷ്യമേകണമെന്ന അതിയായ ആഗ്രഹത്തോടെയാണ് കാരുണ്യത്തിൻ്റെ ജൂബിലി വർഷത്തിൻ്റെ അവസാനത്തിൽ പാപങ്ങളുടെ ഒരു ആഗോള ദിനം സഭയിൽ ആരംഭിക്കണമെന്ന ആഗ്രഹം പാപ്പ ഫ്രാൻസിസ് മുന്നോട്ട് വച്ചത്. ഇന്നേ ദിവസം ആഗോള സഭയെയും സന്മനസ്സുള്ള സകലരെയും പാപ്പ ഫ്രാൻസിസ് ക്ഷണിക്കുന്നത് സഹായത്തിനും സഹാനുഭാവത്തിനുമായി നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന പാപങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ പതിക്കാനും അവരെ തുണയ്ക്കാനുമാണ്. നിങ്ങളെയും എന്നെയും സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ് ഈ പാപങ്ങൾ. അതിനാൽ എളിയവരെ തള്ളിക്കളയുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന വലിച്ചെറിയൽ സംസ്കാരത്തിനെതിരെ സമൂഹത്തിൽ നാം ഒരു കൂട്ടായ്മയുടെ സംസ്കൃതി, ഒരു സാകല്യ സംസ്കൃതി, പ്രത്യേകിച്ച് പാപങ്ങളെ ആശ്ലേഷിക്കുന്ന ഒരു സംസ്കാരം വളർത്തണമെന്നുമാണ് ഈ ദിവസം കൊണ്ട് പാപ്പ ഉദ്ദേശിക്കുന്നത്, നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അതിൻ്റെ കഴിവുകളും താലന്തുകളും അവിടുത്തെ ദാനമാണ്. ഈ ദൈവീക ദാനങ്ങൾക്ക് നന്ദിയുള്ളവരായി അവ വർദ്ധിപ്പിച്ചും വളർത്തിയും സഹോദരങ്ങളുമായി പങ്കുവച്ചും നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാം. ഈ ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയാണ്. രചന ചിറ്റൂർ ഗോപി, പിന്നെ സംഗീതം ബ്രദർ റിച്ചർഡ് വിജയൻ. നിങ്ങളിതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആണ്ടുവട്ടം 33-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.